ജോസ് ജോസഫ് പാല എഴുതിയ ലേഖനം ദൈവം ലഹരിയായി മാറിയ പ്രാർത്ഥന. പ്രാർത്ഥനയിൽ ഈശോയോട് ചേർന്ന് ജീവിക്കുമ്പോൾ പല അനുഭവങ്ങളും ഈശോ തരും. ഒരിക്കൽ വെള്ള തിരുവസ്ത്രമണിഞ്ഞ് ഒത്ത ഉയരമുള്ള ഈശോ ചിരിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന അനുഭവമുണ്ടായി. മറ്റൊരിക്കൽ നിത്യജീവന്റെ കിരീടം അണിയിക്കുമെന്ന് ഈശോ പറഞ്ഞു തന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന മുറിയിൽ തന്നെ 33 പ്രാവശ്യത്തോളം ഈശോ വന്നിട്ടുണ്ട്. പല വിശുദ്ധരും വന്നിട്ടുണ്ട്. ഒരു സമയത്ത് ഈശോയും 12 സ്ലീഹന്മാരും തുടർച്ചയായി കാണപ്പെട്ടിരുന്നു. ഞങ്ങളുടേത് ഒരു കൊച്ചു വീടാണ്. പക്ഷേ എത്രയോ അനേകം തവണ ഈശോ ഈ വീട്ടിൽ തൻ്റെ പ്രത്യക്ഷ സാന്നിധ്യം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു. 2009 മുതൽ 2011 വരെയുള്ള കാലങ്ങളിൽ പ്രാർത്ഥനാ സമയത്ത് എപ്പോഴും പരിമളം ഉയരുമായിരുന്നു. ഒരിക്കൽ ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെ വികാരിയച്ഛൻ ഇവിടുത്തെ ദൈവസാന്നിധ്യ അനുഭവം ആസ്വദിക്കാനായി 8 ദിവസം ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിച്ചു. അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോയോട് ചേർന്ന് പ്രാർത്ഥനയിൽ ജീവിക്കുമ്പോൾ ലഭിക്കുന്നത്. കുടുംബസ്ഥനും കർഷകനുമായ എൻ്റെ ഏതാണ്ടൊരു ജീവിതചര്യ ഇങ്ങനെയാണ്. രാത്രി 12 മണിക്ക് ശേഷം എപ്പോഴാണോ ഉറക്കം തെളിയുന്നത്, അപ്പോൾ 1-2 മണിക്കൂർ പ്രാർത്ഥിക്കും. പിന്നെ ഉറക്കം വരികയാണെങ്കിൽ ഉറങ്ങും, അല്ലെങ്കിൽ വീണ്ടും പ്രാർത്ഥന തുടരും. പ്രഭാതത്തിൽ പ്രാർത്ഥന, പ്രഭാത ഭക്ഷണത്തിന് ശേഷം പറമ്പിൽ റബ്ബർ വെട്ടുകയോ മറ്റ് ജോലികളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നതിനൊപ്പവും പ്രാർത്ഥന. ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് മുൻപ് വീണ്ടും പ്രാർത്ഥന. ഉച്ചയ്ക്ക് ഒരു മയക്കം കഴിഞ്ഞെഴുന്നേറ്റാൽ പ്രാർത്ഥിക്കും. സന്ധിക്കു തന്നെ അത്താഴം കഴിക്കും. പിന്നെ കുടുംബ പ്രാർത്ഥന. തുടർന്ന് മൊബൈൽ ഫോണിൽ 1 മണിക്കൂറോളം സമയം വചനം കേൾക്കും. ശേഷം രാത്രിയുറക്കം. മിക്കവാറും പ്രാർത്ഥനകളിൽ ഭാര്യയും ഒപ്പമുണ്ടാകും. ഒരു സാധാരണക്കാരന് ഇത്രയുമൊക്കെ പ്രാർത്ഥിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചേക്കാം. തീർച്ചയായും സാധിക്കും. കാരണം പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വളരെ മധുരമുള്ളൊരു അനുഭവമാണ്. വാസ്തവത്തിൽ പ്രാർത്ഥിക്കുകയോ കൃത്യമായി ദേവാലയത്തിൽ പോവുകയോ ഒന്നും ചെയ്യാത്ത ഒരു കാലം എനിക്കുണ്ടായിരുന്നു. കടുത്ത അവഗണനയും ഒറ്റപ്പെടലും നിമിത്തം മുറിവേറ്റ ഒരു ജീവിതവുമായിരുന്നു എൻ്റേത്. മദ്യപാനവും അതിനു ചേർന്ന കൂട്ടുകാരുമൊക്കെയായി ജീവിതം നീങ്ങി. അതിനിടയിൽ 46 വർഷം മുമ്പ് വിവാഹിതനായെങ്കിലും എൻ്റെ സ്വഭാവത്തിൽ മാറ്റമൊന്നും വന്നില്ല. ജീവിതം മാറുന്നു. എന്നാൽ 1992 ജൂലൈ 19 മുരിങ്ങൂരിൽ ഒരു ധ്യാനത്തിൽ പങ്കെടുത്തതോടെ ജീവിതമാകെ മാറുകയായിരുന്നു. പിന്നീട് ദേവാലയത്തിൽ പോകുന്നതിലും തനിയെ പ്രാർത്ഥിക്കുന്നതിലുമെല്ലാം താല്പര്യം കൂടി വന്നു. ധ്യാനം കഴിഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് പുലർച്ചെ 3 മണിക്കുള്ള പ്രാർത്ഥന. ഉറങ്ങിപ്പോയാൽ പോലും പാപത്തിൽ വീണ ആത്മാക്കളുടെ അവസ്ഥയെ ഓർമ്മിപ്പിക്കും വിധം ഇരുട്ടിൽ അഴുക്കുപിടിച്ച സ്ഥലത്ത് നടക്കുന്നതുപോലെയെല്ലാം സ്വപ്നം കാണും. അതോടെ എഴുന്നേൽക്കും. മുമ്പൊക്കെ 3 മണി എന്നായിരുന്നെങ്കിലും പിന്നീട് 12 മണിക്കു ശേഷം എപ്പോൾ ഉണർന്നാലും 1 മണിക്കൂറിലധികം പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുക. ഭാര്യ മേരിയും പ്രാർത്ഥനയിൽ മിക്കവാറും എല്ലാ സമയങ്ങളിലും തന്നെ കൂടെയുണ്ടാകും. ഞങ്ങൾ ഒന്നിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. 31 വർഷത്തിലേറെയായി ഈ ശീലം തുടങ്ങിയിട്ട്. പ്രാർത്ഥനകളിൽ ആദ്യം കർത്താവിനെ സ്തുതിക്കും, പിന്നെ നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കും. കുറവുകൾ ക്ഷമിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ എന്നാണ് അടുത്തതായി യാചിക്കുന്നത്. ആത്മാക്കളെ നേടാൻ കൃപ ചോദിച്ച് പ്രാർത്ഥിക്കും, പിന്നെ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് എന്നിങ്ങനെ ദൈവം നൽകുന്ന പ്രേരണയനുസരിച്ച് പ്രാർത്ഥന മുന്നോട്ട് പോകും. ഏറെ അഭിഷേകം അനുഭവപ്പെടുന്ന സമയമാണ് പ്രാർത്ഥനാ സമയങ്ങൾ. കരുണക്കൊന്ത, ജപമാല എല്ലാം ചൊല്ലും. മുമ്പെല്ലാം എന്നും പ്രഭാതത്തിൽ അല്പം ദൂരെയുള്ള ഇടവക ദേവാലയത്തിൽ വിസ്തബലിക്ക് പോകുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ആരോഗ്യസ്ഥിതി അനുവദിക്കുന്നില്ലാത്തതിനാൽ അതിന് സാധിക്കുന്നില്ല. സാത്താൻ രോഷാകുലനാകും, പക്ഷേ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവത്തിന് ഏറെ പ്രീതികരമാണെന്നതുപോലെ സാത്താനെ വളരെ രോഷാകുലനാക്കുന്നുമുണ്ട്. 3-4 വർഷങ്ങൾക്ക് മുമ്പാണ് അതുണ്ടായത്. പരിചയത്തിലുള്ള ഒരു സിസ്റ്റർ ഒരു കുടുംബത്തിനായി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. 6 കുട്ടികളുള്ള ഒരു കുടുംബനാഥന് മറ്റൊരു സ്ത്രീയുമായി ബന്ധം. അവളെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവന്നിട്ട് ഭാര്യയെയും മക്കളെയും കൊന്നുകളയുമെന്ന് ഭീഷണി ഉയർത്തുന്നു. കുടുംബനാഥന് ആ സ്ത്രീക്കൊപ്പം ജീവിക്കണമത്രേ. ഞങ്ങൾ ആ മനുഷ്യനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ സാത്താൻ ശാരീരികമായി ആക്രമിക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. കട്ടിൽ നിന്ന് വലിച്ചെറിയുക, എടുത്തെറിയുക, അങ്ങനെ പല ആക്രമണങ്ങളും ഉണ്ടായി. പക്ഷേ ഞങ്ങൾ വിശുദ്ധ മിഖായേലിനോട് ചേർന്ന് ദൈവിക സംരക്ഷണം സ്വീകരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പതുക്കെ പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ കുടുംബനാഥനും മാനസാന്തരത്തിൻ്റെ വഴികളിലേക്ക് കടന്നു വന്നതായി അറിഞ്ഞു. ആനന്ദം തന്ന് പ്രാർത്ഥിപ്പിക്കുന്ന ഈശോ. രാത്രി ചിലപ്പോൾ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുമ്പോൾ കൈവിരലുകൾ മടങ്ങിയിരിക്കും. അതിൻ്റെ അസ്വസ്ഥതകളൊന്നും ഗണ്യമാക്കാതെ പ്രാർത്ഥനയിൽ മുഴുകും. അത് ആനന്ദകരമായ അനുഭവമായതുകൊണ്ടാണ് മറ്റ് അസ്വസ്ഥതകൾ പിന്തിരിപ്പിക്കാത്തത്. രാത്രിയിൽ ഉറക്കം വരാതെ കിടക്കുമ്പോഴെല്ലാം നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലും. അത് ആർക്കു വേണ്ടിയാണെന്ന് ഈശോയ്ക്ക് അറിയൂ. ദിവസം 30-ൽ ജപമാല രഹസ്യങ്ങൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കും. ഒരിക്കൽ പല നിയോഗങ്ങൾക്കായി രഹസ്യങ്ങൾ സമർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് ചോദിച്ചു, ഇനി എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അപ്പോൾ ഈശോ പറഞ്ഞു, വർഗീയതയ്ക്കും മതപീഡനത്തിനുമെതിരെ. വർഷങ്ങൾക്ക് മുൻപാണ് ഈ സംഭവം. ഇന്ന് അതിൻ്റെ പ്രാധാന്യം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. 24 മണിക്കൂറും ഈശോയോട് ചേർന്ന് ഇങ്ങനെ പോകും. 2-3 മണിക്കൂർ മാത്രമായിരിക്കും നന്നായി ഉറങ്ങുന്നത്. പക്ഷേ വലിയ ക്ഷീണമൊന്നും അനുഭവപ്പെടാറില്ല. അത് കർത്താവ് നൽകുന്ന വലിയൊരു കൃപയാണ്. ഒരിക്കൽ തല പൊട്ടിപ്പോകുന്നതുപോലെ തലവേദന. ഞാൻ സാധാരണ പ്രാർത്ഥിക്കാറുള്ള മുറിയിൽ നിന്ന് മാറി വേറെ മുറിയിൽ പോയി കിടന്നു. അപ്പോഴതാ ഈശോ ആ മുറിയിലെത്തി. മുൾമുടി അണിഞ്ഞ മുഖം എൻ്റെ മുഖത്ത് ചേർത്ത് വയ്ക്കുന്ന അനുഭവം, അവിടുത്തെ വേദനയിൽ പങ്കുചേരുകയില്ലേ എന്ന് എന്നോട് ചോദിക്കുന്നതുപോലെ. ആ വേദന ഈശോ അനുവദിച്ചതാണെന്നും ഈശോയോട് ചേർന്ന് സഹിക്കേണ്ടതാണെന്നുമുള്ള ബോധ്യം അവിടുന്ന് തന്നു. പിന്നീട് അത് മാറി. എങ്കിലും ഇടയ്ക്ക് തലവേദന വരാറുണ്ട്. ധ്യാനത്തിന് പോകുന്നതിന് മുമ്പും മേരിയും ഞാനും കൃഷിയും മറ്റ് ജോലികളുമായി നല്ലവണ്ണം അധ്വാനിക്കുമായിരുന്നു. പക്ഷേ അതുകൊണ്ട് വലിയ മെച്ചമൊന്നും ഉണ്ടായില്ല. എന്നാൽ ധ്യാനത്തിന് പോയതിനു ശേഷം മത്തായി 6:33 വചനം എന്നെ വളരെയധികം സ്വാധീനിച്ചു. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുവിൻ, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെയാണ് ഏറെ സമയം പ്രാർത്ഥിക്കുന്ന ശീലത്തിലേക്ക് കടന്നു വന്നത്. നഷ്ടപ്പെടുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള വലിയ ഹൃദയഭാരവും കർത്താവ് നൽകുന്നതുകൊണ്ട് ആത്മാക്കളുടെ രക്ഷയ്ക്കായും കണ്ണീരോടെ പ്രാർത്ഥിക്കും. റബ്ബർ വെട്ടാൻ പോകുമ്പോൾ ഓരോ റബ്ബർ വെട്ടുമ്പോഴത്തെ അധ്വാനവും ഓരോ ആത്മാവിൻ്റെ രക്ഷയ്ക്കായി കാഴ്ചവെച്ചു. ഇപ്രകാരം പ്രാർത്ഥന വർദ്ധിച്ചതോടെ ഞങ്ങളുടെ അധ്വാനങ്ങളെല്ലാം കൂടുതൽ ഫലപ്രദമായി. മത്തായി 6:33 വചനം ജീവിതത്തിൽ നിറവേറാൻ ആരംഭിച്ചു. ഞങ്ങൾക്ക് 3 പെൺമക്കളുണ്ട്. അവരെ വിവാഹം കഴിച്ചയച്ചതോടെ ഞങ്ങൾ 2 പേർ മാത്രമായി വീട്ടിൽ. അതിനാൽ പ്രാർത്ഥിക്കാൻ ഇപ്പോൾ കൂടുതൽ സമയമുണ്ട്. ഈ അടുത്ത കാലത്തായി മേരിക്ക് ചില അസുഖങ്ങളൊക്കെ ബാധിച്ചിട്ടുള്ളതുകൊണ്ട് രാത്രി വൈകിയുള്ള പ്രാർത്ഥനയിൽ അവൾ സാധിക്കുന്ന രീതിയിൽ മാത്രമേ പങ്കുചേരുകയുള്ളൂ. എന്നാലും രാത്രി 12-ന് 3-നും ഇടയിൽ 1 മണിക്കൂറെങ്കിലും പ്രാർത്ഥനയിൽ പങ്കുചേരാറുണ്ട്. അവളും ഈശോയെയും മാതാവിനെയും ഇടയ്ക്കിടയ്ക്ക് കാണും. തികച്ചും സാധാരണക്കാരായ ഞങ്ങളെ ഇത്രമാത്രം കൃപ നൽകി നയിക്കുമ്പോൾ അവിടുത്തെ അനന്തകാരുണ്യത്തിന് എത്ര നന്ദി പറഞ്ഞാലാണ് തീരുക? ആത്മാക്കളുടെ രക്ഷയ്ക്കായി എങ്ങനെയാണ് പ്രാർത്ഥിക്കാതിരിക്കുക?